ಏನಾಗಲು ಏನಾಗಿದೆ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ന് അനുബലവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഒരുങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ശുശ്രൂഷകളും കൈക്കൊണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേതനക്ക് സ്തുതി, സൃഷ്ടാവേദനക്ക് സ്തുതി. പാപികളായതിന്റെ അടിയാരോട് കരുണയിൽ നമിച്ച് രാജാവേദനക്ക് സ്തുതി പാർപ്പിക്കുന്നു. സ്വർഗസ്ഥനായുടെ പിതാവേ, നിന്റെ ഒരു നാം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. എന്റെ ഒരു ഇഷ്ടം ശ്രോത്രമേലുമാകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് വരണമേ. ഞങ്ങളടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങൾക്ക് ക്ഷമിക്കണമേ. രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. അന്യദർഷ്ണ ഞങ്ങളെ രക്ഷപ്പെടണമേ. നമ്മുടെ രാജ്യത്തിനുള്ളതാകുന്നു. ആമേ. പ്രമുഖമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഈസ്റ്ററുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദുരിതലമായ നമ്മുടെ കർത്താവായ ശ്രമിച്ചു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനോട് തുറയമേതമ്പരാജയമേ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവമ്പരാണമേ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ലൊരു ദിവസത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. 3 ദിവസത്തെ നോയമ്പ് ഉപവാസങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിന്റെ വലിയ നോയമ്പിലേക്ക് ശ്രീനുഗ്രഹം കാണിച്ചു തന്ന ശ്രേഷ്ഠമായ മാതൃകയിലേക്ക് ഞങ്ങള് പതിയെ നടന്നെടുക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യ ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ തിരുവവതാരത്തെയും നിന്റെ ജനനത്തെയും നിന്റെ പരിശുദ്ധരോഷയും പീഡാസഹനത്തെയും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ രക്ഷാകരമായ കുരിശുമരണത്തെയും ശ്രേഷ്ഠമായ പുനരുദ്ധാനത്തെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ 2-ാമത്തെ വരവിനായിട്ട് ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഇതെല്ലാം ഞങ്ങൾ ഓർക്കുവാൻ തക്കവണ്ണം വിശുദ്ധ സഭയിലൂടെ ആരാധനാ ക്രമീകരണങ്ങളിലൂടെ ഞങ്ങൾക്ക് ഇടയാക്കുകയാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ ദിവസം ഈ പഠന ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവാത്മാവിന്റെ കൃപ ആദ്യയോടെ അന്തം ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. വിവിധ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർ, കർത്താവെ, രോഗികളായിരിക്കുന്നവരുണ്ട്, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവരുണ്ട്, കുടുംബത്തിന്റെ കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, ജോലി കാര്യങ്ങളെ ഓർത്ത് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ വിവിധ ഭാരങ്ങളെ ഓർത്ത് ബുദ്ധിമുട്ടുന്നവരും നൊമ്പരപ്പെടുന്നവരുമുണ്ട്. കർത്താവെ, ഞങ്ങൾ ആയിരിക്കും നോക്കി എന്റെ യുഗപ്രയാലാണ് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം സ്വർഗം ഏറ്റെടുക്കണമേ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവും. ഞങ്ങളുടെ പ്രതിസന്ധികൾ ഞങ്ങൾ തളർന്ന് താളടിയായി പോകാതെ, അതിനേക്കാളും വലിയ ഒരു പുനരുദ്ധാനം ഞങ്ങൾക്കുണ്ട്. പീഡാസഹനവും കുരിശുമരണവും ഞങ്ങൾക്കുണ്ടെങ്കിലും, ഞങ്ങൾ നിശബ്ദമായി പോകുന്ന 3 ദിനരാത്രങ്ങളുണ്ടെങ്കിലും, പുനരുദ്ധാനം ചെയ്ത് ഞങ്ങൾ അനേകരെ ആകർഷിക്കുന്ന പ്രത്യാശയുടെ ഒരു നിമിഷം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയും. ദേവനമ്പരാന സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾ നിനക്ക് ഏകജാതന പരിശുദ്ധ റൂഹായിരിക്കുമെന്നേക്ക് സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ചേർന്ന് വരുവാൻ ദൈവമടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ നമുക്ക് ക്ലാസ് ഇല്ലാതിരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇന്ന് നമ്പര് അല്പം കുറവായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും കുറച്ചുപേരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് 3 ദിവസത്തെ നോയമ്പ് ഉപവാസങ്ങൾ പൂർത്തീകരിച്ച് 18 ദിവസങ്ങളാണ്. ഇനി 18 ദിവസങ്ങളിൽ നോയമ്പ് ഉപവാസമൊന്നുമില്ലാതെ വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തതുപോലെ. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങൾ നമ്മൾ ഓർക്കുകയാണ്. ഇതെല്ലാം ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർബന്ധിത കാര്യങ്ങളുമായിട്ട് വരുമ്പോഴാണ് നമുക്കതൊരു ഭാരമായിട്ട് തോന്നുന്നത്. നൊയമ്പ്, വലിയ നൊയമ്പ് വരുന്നു, അയ്യോ നോക്കിയില്ലെങ്കിൽ എന്നാ, ഇങ്ങനെ നോക്കാതിരിക്കും. പിന്നെ മനസാക്ഷി കുട്ടികളോടുകൂടി ചില മത്തി കഴിക്കേണ്ടി വരുമ്പോഴത്തെ പ്രയാസമൊക്കെ, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാകുന്നത് നമുക്കൊരു നിർബന്ധ ബുദ്ധിയാ അത് തോന്നുന്നതുകൊണ്ടാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയ രക്ഷാകരമായ കാര്യങ്ങളെ ഓർക്കുവാൻ, പിതാക്കന്മാരെ നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഒരു മാതൃകയുണ്ടല്ലോ, അത് നമ്മള് ദൈനംദിനം ഓരോ ദിവസവും ഏഴിയാമ പ്രാർത്ഥനകള്, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അനുതാപത്തിന്റെ ദിവസങ്ങള്, ബുധനാഴ്ച മാതാവിന്റെ മധ്യസ്ഥതയില്, വ്യാഴാഴ്ച ദിവ്യന്മാരുടെയും സ്നേഹന്മാരുടെയും മധ്യസ്ഥതയില്, വെള്ളിയാഴ്ച ശ്രീവായെ ഓർത്തുകൊണ്ട്, ശനിയാഴ്ച എല്ലാ വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ട്, ഞായറാഴ്ച പെരുന്നാളുകളുടെ പെരുന്നാളായ കർത്താവിന്റെ രക്ഷാകരമായ അനുഷ്ഠാനത്തെ ഓർത്തുകൊണ്ട്, അങ്ങനെ എല്ലാ ഓരോ യാമങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഓരോ ആഴ്ചകളിലുമായി ക്രമീകരിക്കുകയും പിന്നീട് ആണ്ടടക്ക ആരാധനയായി യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ചരിത്രത്തെ ഓർക്കുവാൻ, മറ്റുള്ളവർ പറയുന്ന പോലെ യേശുക്രിസ്തുവിനെ സ്റ്റേജിൽ കൊട്ടിഘോഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം, ഓർത്തഡോക്സി ഈസ് എ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത ചര്യയാണത്. അത് തിരിച്ചറിയുമ്പം ഈ നൊയമ്പ് ഉപവാസം ഒന്നും നമുക്കതൊരു പ്രശ്നമേ അല്ല. യേശു നമുക്ക് വേണ്ടി ചെയ്തത്, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ശ്രേഷ്ഠമായ ദിവസങ്ങളാണിത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. 3 ദിവസത്തെ നൊയമ്പ് ഉപവാസങ്ങൾ കഴിഞ്ഞല്ലോ, യോനായുടെ അടയാളമാണ് നമുക്ക് ഇരിക്കുന്നത്. യോന മത്സ്യത്തിന്റെ ഉള്ളിൽ 3 രാവും 3 പകലും വരുന്ന പോലെ മനുഷ്യപുത്രനും ആയിരിക്കും, ഭൂമിയുടെ ഉള്ളിൽ മനുഷ്യപുത്രനായിരുന്നു. അത് നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. യോന മത്സ്യത്തിന്റെ ഉള്ളിലായിരുന്നപ്പം അത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബഹളം വെച്ച യോന പിന്നീട് സങ്കീർത്തനങ്ങൾ ചൊല്ലാനായിട്ട് തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. മത്സ്യത്തിന്റെ ഉള്ളിലായിരുന്നപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊരു വലിയ വിദ്രോഹലാണ്, മറ്റ് ബഹളങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറി സ്വസ്ഥമായിട്ടിരിക്കുക. അത് ഒരുപക്ഷെ പ്രയാസങ്ങളുടെയും കണ്ണുനീരിന്റെയും ഇരുട്ടിന്റെയും അന്ധകാരത്തിന്റെയും ഇനി ഒരു പ്രത്യാശയും ഇല്ല എന്നുള്ള തോന്നലിന്റെയും ഒക്കെ ദിവസങ്ങളായിരിക്കാം. യേശുക്രിസ്തുവും കല്ലറയ്ക്കുള്ളിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അത് നമുക്കൊരു പക്ഷേ അന്ധകാരത്തിന്റെ സമയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എസ്പെഷ്യലി ദുഃഖമുള്ളി എന്ന് പറയുമ്പോൾ കറുപ്പിന്റെ ഒരു ആവരണമൊക്കെ മൂടി, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തു പാതാളത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് അവിടെ സുവിശേഷം അറിയിക്കുകയായിരുന്നു, സജീവമായിരുന്നു. അവിടുന്ന് ആത്മാക്കളെ വീണ്ടെടുക്കുകയായിരുന്നു. ഷിയോളിൽ നിന്ന്, ഹെരസിൽ നിന്ന് യേശുക്രിസ്തു ആത്മാക്കളെ വീണ്ടെടുത്തുകൊണ്ട് ദൗത്യം പൂർത്തീകരിക്കുകയായിരുന്നു. അപ്പൊ പുറമേ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല, പുറമേ ഉള്ള കാര്യങ്ങളല്ല, നമ്മുടെ ആന്തരിക മനുഷ്യനെ ഉയർത്തുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ ഈ നൊയമ്പിന്റെ ഒക്കെ ദിവസങ്ങളിൽ സാധിക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് 3 നൊയമ്പിന്റെ ദിവസം കിട്ടിയത്. അതിനുശേഷം നിനുവാപുരിയിൽ നമ്മൾ പോയി പ്രസംഗിക്കുന്ന കാര്യവും ജനങ്ങൾ മാനസാന്തരപ്പെടുന്ന കാര്യവും ഒക്കെ യേശുക്രിസ്തു ചെയ്ത രക്ഷാകര ദൗത്യവുമായ അറിയിപ്പിന്റെ ശനിയാഴ്ചയുടെ ആ ദൗത്യവുമായിട്ട് ചേർത്ത് ചിന്തിക്കണം. പാതാളത്തിൽ കൂച്ചുവിലങ്ങിലായിരുന്ന അല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിലായിരുന്ന ആൾക്കാരെ അവിടുന്ന് വിടുവിച്ച് ആത്മാക്കളെ അവിടുന്ന് വീണ്ടെടുത്ത് 1 പത്രോസ് 3:19-20 ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കുന്ന ദിവസവും വായിക്കുന്നവരാ. ആ 1 പത്രോസ് ഞാനാന്ന് പറയുന്നതിന് ആന്റിയുടെ പേരെന്ന് പറഞ്ഞാല് സറാമ ആന്റി. ഏത്? ഓക്കെ ആന്റി, പ്ലീസ് ആന്റി. 1 പീറ്റർ 3:21 onwards പ്ലീസ്.
അത് സ്നാനത്തിന് ഒരു മുൻകുറി, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായി ദൈവത്തോട് നല്ല സാക്ഷിക്കായിട്ടുള്ള ആത്മാവിനവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടെന്ന് സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ പ്രസംഗിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ
പെട്ടകത്തിൽ ചെയ്ത കാര്യം ആത്മാവിൽ അവൻ ചെന്ന് അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ച് അവിടുന്ന് വീണ്ടെടുത്തു. അപ്പൊ മൂന്ന് ദിവസത്തെ നൊയമ്പ് നോക്കിയപ്പോ യോവനാനിധി മത്സ്യത്തിന്റെ ഉള്ളിൽ ആയിരുന്നത് പോലെയുള്ള കല്ലറയുടെ ഉള്ളിൽ യേശുക്രിസ്തു ഇരുന്ന അനുഭവമാണ് അവിടെ ചെയ്ത കാര്യമായി പറഞ്ഞത്. മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. അതുകൊണ്ട് അതിനെ അറിയിപ്പിന്റെ ശനിയാഴ്ച എന്നാണ് പറയുന്നത്. Can you please read 4:6 as well, and please 1 Peter 4:6.
ഇതിനായി തല്ലോ മരിച്ചവരോടും അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മനുഷ്യപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ.
അതാ ഇതിനുവേണ്ടി മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു. അവർ ജഡസംബന്ധമായി മനുഷ്യനൊത്തവണ്ണം വിധിക്കപ്പെടും, ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കും. അതുകൊണ്ട് ഈ മൂന്ന് ദിവസത്തെ മത്സ്യത്തിന്റെ ഉള്ളിലെ അനുഭവവും യേശുക്രിസ്തു കല്ലറയുടെ ഉള്ളിലായിരുന്ന അനുഭവം എല്ലാം നമുക്ക് ഒരു നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് ഓർക്കുക. അതായിരുന്നു നൊയമ്പിന്റെ വലിയ സന്ദേശം. ഇന്നുവായിലെ ജനങ്ങൾ അനുദപിച്ചു. അവിടുത്തെ രാജാവ് മുതൽ പ്രജകളും കന്നുകാലികളും മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ആബാല വൃദ്ധവും നൊയമ്പ് നോക്കി ഉപവസിച്ചു, തലയിൽ പൂഴി വാരിയിട്ടു, രട്ടു പുതച്ചു, വെണ്ണീറിൽ കിടന്നു. അവര് കണ്ണുനീരോടെ നിലവിളിച്ചു, ദൈവമേ നീ ഞങ്ങളുടെ മേൽ വീർത്തുമെന്ന് പറയുന്ന ഈ കോപം. യോന അവിടെ ചെന്ന് 6 വാക്കേ പറഞ്ഞുള്ളൂ, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. 6 വാക്കേ പറഞ്ഞുള്ളൂ. ജനങ്ങൾ പേടിച്ചുപോയി. അവര് ദൈവസേനയിൽ കണ്ണുനീരോടെ നിലവിളിച്ചു. നിലവിളിച്ചപ്പോ ദൈവം അവരെ വിടുവിച്ചു. അതാണ് ഈ നൊയമ്പ് ഉപവാസങ്ങളിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടതായ കാര്യം. ഈ വിഡ്രോവൽ കല്ലറയുടെ അല്ലെ മത്സ്യത്തിന്റെ ഉള്ളിലായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ നൊയമ്പ് ഉപവാസങ്ങളെല്ലാം മാനസാന്തരത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും അനുഭവങ്ങളായിട്ട് മാറുമ്പം ദൈവം വലിയ ഒരു അനുഗ്രഹം നമുക്ക് തരും. അവരുടെ മേൽ വരുത്തുമെന്ന് ദൈവം ചിന്തിച്ച അനർത്ഥം അവരുടെ മേൽ വരുത്തിയില്ല എന്നാണ് പ്രദോസ്തവത്തിൽ എഴുതി വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം മാനസാന്തരപ്പെട്ടു. നമ്മുടെ മേൽ വരുത്തുന്ന ക്രോധത്തിൽ നിന്ന് ദൈവം മനസ്സൊന്ന് ചേഞ്ച് ചെയ്തു. മനസ്സാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സ് മാറ്റി നമ്മുടെ മേൽ വരുത്തുമെന്ന് നിശ്ചയിച്ചിരുന്ന കോപത്തെ ഇല്ലാതെയാക്കുവാൻ നൊയമ്പിന് ഉപവാസത്തിനൊക്കെ കഴിയും. അതുകൊണ്ട് അവർ എന്ന് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കിലേക്ക് അടുത്തിയെന്ന് യോവേൽ പ്രവാചകനൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നൊയമ്പ് 40 ദിവസത്തെ നൊയമ്പാണ്. അത് യേശുക്രിസ്തു ചെയ്ത രക്ഷണീയ പ്രവർത്തനങ്ങളെ ഓർക്കുകയും നമ്മുടെ മാനസാന്തരത്തിനും അനുതാപത്തിനുമുള്ള നല്ല ദിവസങ്ങളായി പരിശുദ്ധ നൊയമ്പെ സമാധാനത്താലെ വരിക എന്ന് പറഞ്ഞ് പ്രത്യാശയോടെ അതിനെ സ്വീകരിക്കാൻ, ഇതെല്ലാം നമ്മുടെ ജീവനുള്ള കാലത്തോളം അത് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ചെയ്യാൻ ദൈവം കൂടുതൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു. നമ്മളെ വേദപുസ്തകത്തിന്റെ പഴയ നിയമം പുതിയ നിയമം വേദോത്സവത്തിന്റെ ആ ഒരു ഭാവം ദൈവവചനത്തിന്റെ പ്രസക്തി വേദോത്സവം സഭയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതിന് ശ്രമിക്കുന്നത്. കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് വലിയൊരു വിഷയം കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ള വലിയൊരു ബാധ്യതയും കൂടെ എനിക്കുണ്ട്. ഞാൻ സ്വയം ഏറ്റെടുത്ത ബാധ്യതയാണ്. കാരണം ജനങ്ങള് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് കുറെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കണം. വചനം എന്ന് കേൾക്കുമ്പം എഴുതപ്പെട്ടത് മാത്രമാണോ അതുമാത്രമാണോ, അങ്ങനെയല്ല, അതിനേക്കാൾ ഉപരി വചനം എന്നുള്ളതിന് സഭയിലെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഈ വലിയ ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് സത്യത്തിൽ. അത് സിമ്പിളായിട്ട് പറഞ്ഞു തരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇന്ന് ഏകദേശം 70 പേരുള്ളതായിട്ടാണ് ഇപ്പൊ അറിയുന്നത്. സാധാരണ 120 പേരൊക്കെ ഉള്ളതാണ്. അപ്പൊ ഒരു 10-40 പേരുടെ 50 പേരുടെ കുറവ് ഉണ്ട്. അത് ഇന്നലെ ഒരു ക്ലാസ് മുടങ്ങിയത് കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ പറയുന്നത്. നിങ്ങൾ കൂടുതൽ ആൾക്കാര് ക്ലാസ്സുകളെ സംബന്ധിക്കേണ്ട കോണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പഴയ നിയമത്തെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമ പുസ്തകങ്ങൾ, പഴയ നിയമ പുസ്തകങ്ങൾ, ഓൾഡ് ടെസ്റ്റമെന്റ് കാനൻ എന്ന ഹെഡിങ് നമുക്ക് കൊടുക്കാം. പഴയ നിയമ പുസ്തകങ്ങളിലെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്കിപ്പം കയ്യിൽ കിട്ടിയിരിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകമുണ്ട്. അമേരിക്ക വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളും പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല, നമുക്ക് സ്വന്തമായിട്ട് ഇതൊന്നുമില്ല. അപ്പോ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓൾഡ് ടെസ്റ്റമെന്റിന്റെ തന്നെ പല വേർഷൻസ്, കാത്തലിക്സിന്റെ ബൈബിൾ ആണെങ്കിൽ അപ്പോക്രിഫ എന്ന് പറയുന്ന ഒരു ഏറിയ അതിനകത്തുണ്ടെന്നും നമുക്കറിയാം. അതല്ലെങ്കിൽ സുറിയാനിയിൽ നിന്ന്, ഷീതായിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വിശുദ്ധ ഗ്രന്ഥമെന്ന പുസ്തകം കയ്യിലുള്ളവർക്ക് അതിനകത്ത് കുറെ പുസ്തകങ്ങളുള്ളതായിട്ട് അറിയാം. അപ്പൊ ഈ പഴയ നിയമ പുസ്തകങ്ങളുടെ എണ്ണം നമ്മുടെ കയ്യിലിരിക്കും, നമ്മൾ പറഞ്ഞു പഠിച്ചേക്കുന്ന എല്ലാം 37 പുസ്തകങ്ങളെന്ന്, 39 പുസ്തകങ്ങളെന്ന്, 39 പുതിയ നിയമം 27, അങ്ങനെ 66 പുസ്തകങ്ങളാണ് നമുക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു 10 പുസ്തകങ്ങളും കൂടെ കൂടുതലുണ്ട്, അപ്പം 49. അതിനകത്ത് വരുമ്പോൾ 76 പുസ്തകങ്ങൾ ഉണ്ട്. അതാണ് വ്യത്യാസം. അതുകൂടാതെ ഈ പഴയ നിയമ പുസ്തകങ്ങൾ തന്നെ അംഗീകരിക്കപ്പെട്ട 2-3 വേർഷൻസ് ഉണ്ട് അതിനകത്ത്. അതിനകത്ത് വെസ്റ്റേൺ ട്രഡീഷൻ ഉണ്ട്, ബൈസൻറ്റൈൻ ഓർത്തഡോക്സ് ട്രഡീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ട്രഡീഷൻ ഉണ്ട്, ഓറിയന്റൽ ഓർത്തഡോക്സ് ട്രഡീഷൻ ഉണ്ട്, അതുകൂടാതെ അസീറിയൻ ഈസ്റ്റേൺ ട്രഡീഷൻ ഉണ്ട്. അപ്പൊ ഇവരെല്ലാം അംഗീകരിച്ചേക്കുന്ന ഈ വേർഷൻസിനകത്ത് ഒത്തിരി വ്യത്യാസമുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്ന്. രണ്ടാമതായി, ഈ പുസ്തകങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഇത് എഴുതപ്പെട്ട കാലഘട്ടം ഏതാണ്, ഓൾഡ് ടെസ്റ്റമെന്റ് ബുക്സ് എഴുതപ്പെട്ട കാലഘട്ടം, ഈ രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ കേൾക്കാത്ത ധാരാളം പുസ്തകങ്ങളുടെ പേരുകളൊക്കെ ഇന്ന് നമ്മൾ കേൾക്കും. അപ്പോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 39 പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലേത് എന്ന് ചിന്തിച്ചിരുന്നാൽ നമ്മുടെ പഠനം അസാധ്യമാകും. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ നമുക്കറിയാം. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളെങ്കിലും എല്ലാവർക്കും പരിചയം ഉള്ളത് കൊണ്ട് അത് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ ഇതെല്ലാവർക്കും ഇതിന്റെ കോപ്പി എല്ലാം അയച്ചു കൊടുത്ത് ഒക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല, കുറച്ചുകൂടി ആ ഒരു ബാധ്യത കുറവുണ്ട്. കാരണം നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ പഠിക്കുന്നവരും പരിചയമുള്ളവരും ഒക്കെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ നമുക്ക് പൊതുവായി എല്ലാവർക്കും അങ്ങനെ, എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും പൊതുവായിട്ട് ഇക്കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഈ ബിബ്ലിക്കൽ ഓൾഡ് ടെസ്റ്റമെന്റ് ബുക്സിന്റെ ക്രമീകരണത്തെ പറ്റി ഒന്ന്, ടേബിളിനെ പറ്റി ഒന്ന് പറയുകയാണ്. അതിനകത്ത് വെസ്റ്റേൺ ട്രഡീഷനിൽ വരുന്ന ചർച്ചുകൾ എന്ന് പറയുന്നത് റോമൻ കാത്തലിക് ചർച്ച്, ആംഗ്ലിക്കൻ ചർച്ച്, ലൂതറൻ ചർച്ച്, പിന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളെല്ലാം വെസ്റ്റേൺ ട്രഡീഷൻ, അതായത് ബൈബിളിന്റെ വെസ്റ്റേൺ ട്രഡീഷനിൽ ഉള്ളവരാണ്. റോമൻ കാത്തലിക് ചർച്ച്, ആംഗ്ലിക്കൻ ചർച്ച്, ലൂതറൻ ചർച്ച്, പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. പിന്നെ ഈസ്റ്റേൺ ട്രഡീഷൻ അല്ലെങ്കിൽ ബൈസൻറ്റൈൻ ട്രഡീഷനിൽ വരുന്നവര് ഗ്രീക്ക് ഓർത്തഡോക്സ്, സാൽവോണിക് ഓർത്തഡോക്സ്, ജോർജിയൻ ഓർത്തഡോക്സ്, ഇങ്ങനെയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് അറിയപ്പെടുന്നെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് ആണ് നമ്മള്. ഓറിയന്റൽ ഓർത്തഡോക്സ് ട്രഡീഷനിൽ വരുന്നവര് അർമീനിയൻ അപ്പോസ്തോലിക് ചർച്ച് ഉണ്ട്, സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്, അതിന്റെ കീഴിലാണ് നമ്മൾ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് അതിനകത്ത് വരുന്നതാണ്. പക്ഷെ നമുക്ക് ബൈബിള് ആധികാരികമായിട്ട് നമ്മുടേതായിട്ടൊരു വേർഷൻ നമ്മൾ അങ്ങനെ പ്രസിദ്ധീകരിക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ സിറിയ ഓർത്തഡോക്സ് ട്രഡീഷന്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. പിന്നീട് കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്, ഓർത്തഡോക്സ് സെവഹേദോ എന്ന് പറയുന്ന ചർച്ച് ഉണ്ട്. ഓർത്തഡോക്സ് സെവഹേദോ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ കോമൺ ആൻഡ് ഹിസ്റ്റോറിക്കൽ നെയിം ഓഫ് ടു ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ്. ദീസ് ആർ ദി പ്രഡോമിനന്റ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഇൻ എത്യോപ്യ ആൻഡ് എറിത്രിയ. എത്യോപ്യ എറിത്രിയ ട്രഡീഷനിലുള്ളവരെയാണ് സെവഹേദോ, ഓർത്തഡോക്സ് സെവഹേദോ എന്നുള്ള ഒരു കോമൺ ഹെഡില് പറയുന്നത്. അപ്പൊ ഈ വെസ്റ്റേൺ ട്രഡീഷൻ, ബൈസൻറ്റൈൻ ട്രഡീഷൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ ട്രഡീഷൻ, ഓറിയന്റൽ ഓർത്തഡോക്സ് ട്രഡീഷൻ, അതുകൂടാതെ അസീറിയൻ ഈസ്റ്റേൺ ട്രഡീഷനും ഉണ്ട്, അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്. അപ്പോ നെസോറിയൻ പാരമ്പര്യത്തിലുള്ളതാണ്. അപ്പോ ഇതെല്ലാം കൂടെ പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. ഒരു നാല് വേർഷൻസ് ഉണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാവുന്നവർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാത്തവര് ഒരു 4 ചർച്ചിന്റെ ട്രഡീഷൻസ് ഉണ്ട്. ആ ട്രഡീഷനിലുള്ള ചർച്ചുകളില് ഈ വേദപുസ്തകത്തിന്റെ വേർഷൻസ് അല്ല അംഗീകരിക്കുന്ന വേർഷൻസിനെല്ലാം വ്യത്യാസമുണ്ട്. അതിനകത്ത് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങള് ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡ്യൂട്രോണമി, അതിനെ പെന്റാറ്റുക്ക് എന്നാ പറയുന്നത്. അതിനെ പെന്റാറ്റുക്ക് എന്ന് പറയാനായിട്ട് ഈ പഞ്ചഗ്രന്ഥങ്ങൾ എന്നുള്ളത്, മലയാളത്തിൽ പറയാം പഞ്ചഗ്രന്ഥങ്ങൾ എന്നുള്ളതാണ് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ. ഇതൊക്കെ നമുക്കറിവുള്ള കാര്യങ്ങളാണല്ലോ. അത് എല്ലാവരും അംഗീകരിക്കുന്ന പുസ്തകമാണ് ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങൾ. പിന്നീട് ജോഷുവ ജഡ്ജസ് ടൂത്ത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സാമുവൽ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിങ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രോണിക്കിൾസ്, ഇത്രയും ഹിസ്റ്ററിയിൽ വരുന്ന ചരിത്രപരമായ പുസ്തകങ്ങളാണ് ഹിസ്റ്ററിയ. പിന്നീട് ജോഷുവയുടെ പുസ്തകത്തിൽ ഹിസ്റ്ററിയ പറയുന്നത്. ആ ഹിസ്റ്റോറിക് ബുക്സിൽ ഈ സെക്കൻഡ് ക്രോണിക്കിൾസ് വരെ ഉള്ളതും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇനി മുതലുള്ള പുസ്തകങ്ങൾ, ഞാൻ ഈ പറയുന്ന പുസ്തകങ്ങൾ നമ്മുടെ പഴയ നിയമ പുസ്തകത്തിലോ ഒരുപക്ഷെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലും ഇല്ലാത്ത പുസ്തകങ്ങളുടെ പേരുകളും ഞാൻ പറയും. അപ്പോൾ ഏകദേശം ഞാനിപ്പോ ഈ അവതരിപ്പിക്കുന്ന ടേബിൾ അനുസരിച്ച് പഴയ നിയമ പുസ്തകത്തിലെ ഏകദേശം 74 ബുക്കുകൾ പറയും. നമ്മുടെയിലൊക്കെ ഉള്ളത് 49ഓ 50ഓ 55ഓ ഒക്കെ ഉള്ളൂ. അതുകൂടാതെ ഏകദേശം 20ഓളം ബുക്കുകൾ പഴയ നിയമത്തിൽ അല്ലാതെ തന്നെ ഉണ്ട്. ഒരുപക്ഷെ അതിന്റെ ഒരു പോർഷനെങ്കിലും ആരെങ്കിലും അംഗീകരിക്കുന്നതോ ഒരുപക്ഷെ ആരും അംഗീകരിക്കാത്ത പുസ്തകങ്ങളും എന്നാൽ പ്രാബല്യത്തിൽ ഇരിക്കുന്ന എല്ലാവരും വായിക്കുന്നതായ പുസ്തകങ്ങൾ, കാനോനിൽ അംഗീകരിച്ചിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ, പലരും പ്രിഫർ ചെയ്യുന്നതായ ബുക്കുകളും കൂടെ കൂട്ടി ഏകദേശം ഐ വിൽ സേ അബൌട്ട് 74 ബുക്സ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. അതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു പെന്റാറ്റുക്ക് എല്ലാവരും അംഗീകരിക്കുന്നു. ഈ ഹിസ്റ്റോറിക് ബുക്സിലെ ജോഷുവ ജഡ്ജസ് ടൂത്ത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സാമുവൽ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിങ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രോണിക്കിൾസ്, ഇത്രയെല്ലാവരും അംഗീകരിക്കുന്നതായ ബുക്കുകളാണ്. ഇനി താഴോട്ടുള്ള ബുക്കുകളിൽ പ്രയർ ഓഫ് മനുഷ്യ എന്ന് പറയും. പ്രയർ ഓഫ് മനുഷ്യ എന്ന് പറയുന്ന ബുക്ക് അംഗീകരിക്കുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ട്രഡീഷനിലും ഓർത്തഡോക്സ് ട്രഡീഷനിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് ട്രഡീഷനിലും അസീറിയൻ ട്രഡീഷനിലും അംഗീകരിക്കുന്നുണ്ട് പ്രയർ ഓഫ് മനുഷ്യ. എസ്ര നെഹമിയ എല്ലാവരും ഫസ്റ്റ് എസ്ര, നെഹമിയയ്ക്ക് സെക്കൻഡ് എസ്ര എന്ന ഒരു പേരും കൂടെയുണ്ട്. അതും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് ഫസ്റ്റ് എസ്ഡ്രാസ് അല്ലെങ്കിൽ തേർഡ് എസ്ര, സെക്കൻഡ് എസ്ഡ്രാസ്, ഫോർത്ത് എസ്ര തുടങ്ങിയ ബുക്കുകള് ഓർത്തഡോക്സ് ചർച്ചസിൽ കുറച്ചു പേര് അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് എസ്തേർ, അതെല്ലാവരും അംഗീകരിക്കുന്ന ബുക്കാണ്. അഡീഷൻസ് ടു എസ്തേർ, അത് ഓർത്തഡോക്സ് ചർച്ചിൽ മാത്രം അംഗീകരിക്കും. അപ്പോക്രിഫയിലും അഡീഷൻസ് ടു എസ്തേർ വന്നിട്ടുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് ചർച്ചസ് എല്ലാം അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ കാറ്റഗറിയിൽ തന്നെ വരുന്ന മറ്റു ബുക്കുകൾ തോബിത്, ജൂഡിത്ത്, ഫസ്റ്റ് മക്കാബീസ്, സെക്കൻഡ് മക്കാബീസ്, ഇതെല്ലാം ഓർത്തഡോക്സ് ചർച്ചസ് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ വെസ്റ്റേൺ ചർച്ചസ്, കാത്തലിക് ചർച്ച് മാത്രം ഇത് അംഗീകരിക്കുന്നുണ്ട്. ബാക്കിയൊന്നും ഒരു ചർച്ചും അത് അംഗീകരിക്കുന്നില്ല. പിന്നീട് തേർഡ് മക്കാബീസ്, ഫോർത്ത് മക്കാബീസ്, ഇനി ഓരോന്നിന്റെയും വിശദീകരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. വെസ്റ്റേൺ ട്രഡീഷൻ ഉണ്ട്, ഈസ്റ്റേൺ ട്രഡീഷൻ ഉണ്ട്, ഓറിയന്റൽ ട്രഡീഷൻ ഉണ്ട്, അസീറിയൻ ട്രഡീഷൻ ഉണ്ട്. ഇതിൽ ഇവർ തമ്മിൽ ഈ ബുക്കുകളൊക്കെ അംഗീകരിക്കുന്നതിൽ വൈജാത്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. ഇതൊന്നും കാണാതെ പഠിക്കാനല്ല, ഞാൻ കുറച്ച് ബുക്കുകളുടെ പേരുകളൊക്കെ ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും പരീക്ഷയ്ക്ക് വരത്തില്ല. ഈ ബുക്കുകളുടെ പേര് കേട്ടിട്ട് ഫോൺ വെച്ചേച്ച് പോവുകയും ചെയ്യരുത്. അവസാനം വരെ ഇത് കേൾക്കണം. കാരണം കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഫോർത്ത് മക്കാബീസ്, അത് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചിലെ ഒരു ചർച്ച് മാത്രം അംഗീകരിക്കുന്നു. പിന്നീട് ജൂബിലി, ഈനോക്ക്, ഫസ്റ്റ് മെക്കാബിയൻ. ഫസ്റ്റ് മെക്കാബിയൻ എന്ന് പറയുന്നത് മെക്കാബിയൻ ഓൾസോ റെഫേർഡ് ടു എത്യോപ്യൻ മക്കാബീസ് ഓർ എത്യോപിക് മക്കാബീസ് ആർ ത്രീ ബുക്സ് ഫൗണ്ട് ഓൺലി ഇൻ എത്യോപ്യൻ ഓർത്തഡോക്സ് ഓൾഡ് ടെസ്റ്റമെന്റ്. അത് അവര് അങ്ങനെ ഒരു ബുക്കുണ്ട്, എത്യോപ്യൻ സ്യൂഡോ
ജോസീഫസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് എത്യോപ്യൻ ചർച്ച് അംഗീകരിക്കുന്നതാണ്. ജോസീഫസ് ജൂയിഷ് വാർ 6 എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ടെസ്റ്റമെന്റ് ഓഫ് ദി 12 പേട്രിയാർക്സ് ജോസഫ് ആൻഡ് ആസ്നത്, ബുക്ക് ഓഫ് ജോബ് ഇതെല്ലാവരും അംഗീകരിക്കുന്ന പുസ്തകമാണ്. സാംസ് 1 to 150 ഒന്ന് മുതൽ 150 വരെ സങ്കീർത്തനങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. എന്നാൽ 151 സങ്കീർത്തനം എല്ലാ ചർച്ചസിലും ഇല്ല, ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസിലുണ്ട് 151 സങ്കീർത്തനം. അതുകൂടാതെ 152 മുതൽ 155 വരെയുള്ള സങ്കീർത്തനങ്ങളുണ്ട്. അത് സിറിയക് ഓർത്തഡോക്സ് ചർച്ചസിലെ ചില വേർഷൻസിൽ അത് കാണുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷീത്തോ പുസ്തകത്തിൽ അതില്ല, പക്ഷെ അല്ലാതെ 152 മുതൽ 155 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഉദ്ധരിക്കുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. സാംസ, സോളമൻ, പ്രോവെർബ്സ്, എക്ലീസിയാസ്റ്റസ്, സോങ് ഓഫ് സോങ്സ്, ബുക്ക് ഓഫ് വിസ്ഡം, സിറാഖ്, പ്രെയർ ഓഫ് സോളമൻ, ഐസയ, അസൻഷൻ ഓഫ് ഐസയ, ജെറമയ, ലാമെന്റേഷൻസ് വിലാപങ്ങളുടെ പുസ്തകം, എത്യോപ്യിക് ലാമെന്റേഷൻ അത് എത്യോപ്യിക് ചർച്ച് മാത്രം അംഗീകരിക്കുന്നതായ, ബാറൂഖ്, ലെറ്റർ ഓഫ് ജെറമയ, സിറിയക് അപ്പോക്കലിപ്സ് ഓഫ് ബാറൂഖ്, പിന്നെ സെക്കൻഡ് ബാറൂഖ് ചാപ്റ്റർ 1 through 77, ലെറ്റർ ഓഫ് ബാറൂഖ് സെക്കൻഡ് ബാറൂഖ് 78 through 87, ഗ്രീക്ക് അപ്പോക്കലിപ്സ് ഓഫ് ബാറൂഖ് പിന്നെ തേർഡ് ബാറൂഖ് എന്ന് അറിയപ്പെടുന്നു, ഫോർത്ത് ബാറൂഖ്, എസക്കിയൽ, ഡാനിയൽ, അഡീഷൻസ് ടു ഡാനിയൽ, ഹോസിയ, ജോയൽ, ഏമസ്, ഒബദിയ, ജോന, മൈക്ക, നഹൂം, ഹബക്കൂക്ക്, സഫനിയ, ഹഗായി, സഖറിയ, മാലാഖി. ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലുമൊക്കെ ചർച്ചകൾ അംഗീകരിക്കുന്നതോ അംഗീകരിക്കാത്തതോ എന്നാൽ പ്രാബല്യത്തിൽ ഇരിക്കുന്ന, കാനനൈസ് ചെയ്തിട്ടില്ലെങ്കിലും പ്രാബല്യത്തിൽ ഇരിക്കുന്നതായ പുസ്തകങ്ങളുമാണ്. ഇപ്പോൾ ഏകദേശം 74 പുസ്തകങ്ങളോളമുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ, 39 ബൈബിൾ സൊസൈറ്റിയുടെ നിന്ന് കിട്ടിയുള്ളായിരുന്നു. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിള് കൈ കിട്ടിയപ്പോൾ ഒരു 10 കൂടെ നമുക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. അതിൽ റോമൻ കത്തോലിക്കര് മറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ 7 പുസ്തകങ്ങൾ, അപ്പോക്രിഫ എന്ന് പറഞ്ഞ 7 പുസ്തകങ്ങൾ കൂടി അവർക്കുള്ളൂ. നമുക്ക് അതുകൂടാതെ അഡീഷണൽ ആയിട്ടൊരു 3 പുസ്തകങ്ങൾ കൂടി ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലുണ്ട്. ഞാൻ ഇതിന്റെ വൈജാത്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനി ഓരോ ബുക്കുകളും എഴുതിയ കാലഘട്ടം എപ്പോഴാണ് എന്നുള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എഴുതപ്പെട്ട ബുക്കുകൾ, ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ ബുക്കുകൾ എഴുതിയ സമയമാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് സെയിങ് അബൌട്ട് ദ ഇൻസിഡൻസ് ഹാപ്പൻ ഇൻ ദ ബൈബിൾ. ഐ എം നോട്ട് സെയിങ് അബൌട്ട് ദ ഇൻസിഡൻസ് ഹാപ്പൻ ഇൻ ദ ബൈബിൾ. വേദോസത്തിൽ പറഞ്ഞ സംഭവങ്ങളെ പ്രതി ഉള്ള പുസ്തകങ്ങളാണ് ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ് എന്നും പറഞ്ഞു വന്നേക്കുന്നത്. പക്ഷേ ദ റിട്ടൺ ബുക്ക്, ഫസ്റ്റ് റിട്ടൺ ബുക്ക് ഈസ് ജോബ്, കൺസിഡേർഡ് ഏർലിയസ്റ്റ് ബട്ട് ഡേറ്റ് അൺനോൺ. നമുക്കറിയാൻ സാധിക്കില്ല എപ്പോഴും യോബിന്റെ പുസ്തകമാണ് ആദ്യം എഴുതപ്പെട്ടത്, അത് എപ്പോഴാണ് എഴുതപ്പെട്ടതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എഴുതപ്പെട്ട പുസ്തകമായിട്ട് കരുതുന്നത് ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡിയോട്രോണമി. ദാറ്റ് മേ ബി ഇൻ ബിറ്റ്വീൻ 1445 BC through 1405 BC എന്ന് പറഞ്ഞാൽ ഒരു 400 വർഷങ്ങളിൽ എവിടെയെങ്കിലും ചുരുളുകളിലോ കളിമൺ ഫലകങ്ങളിലോ പാപ്പിറസ് ചെടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഡക്സിലോ ഒക്കെ ആയിട്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളായിട്ടാണ് ഇത് കരുതുന്നത്. പിന്നീടാണ് ഇത് ക്രോഡീകരിക്കുകയും അത് അതിന്റെ ഓരോന്നിന്റെ സമയം അനുസരിച്ച് നമുക്ക് 5 പുസ്തകങ്ങളായിട്ട് സംഭവ പരമ്പരകൾ ആയിട്ട് നമുക്ക് പിന്നീടാണ് ക്രോഡീകരിക്കപ്പെട്ട് കിട്ടുകയൊക്കെ ചെയ്തത്. പിന്നീട് എഴുതപ്പെട്ട പുസ്തകം സാംസ് ആണ്. സാംസ് എഴുതിയിരിക്കുന്നത് BC 1410 through 450, അതായത് ഏകദേശം 1000 വർഷങ്ങൾ, 1000 വർഷങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകമാണ് സാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 155 സാംസിന്റെ വരെ കാര്യം ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കണ്ടു. അപ്പൊ ഇത് ഏകദേശം 1000 വർഷങ്ങളിലായിട്ട് പല എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. ഇതെല്ലാം ദാവീദിന്റെ സങ്കീർത്തനങ്ങളായിട്ടാണ് പറയുന്നത് എങ്കിൽ പോലും ഇതെഴുതപ്പെട്ടതിൽ ഈ ആയിരത്തോളം വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ബി സി 1410 ത്രൂ 450 ബി സി, പൊറോട്ട ബി സി എന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രയും വർഷങ്ങളിലാണ് സാംസ് എഴുതപ്പെട്ടത്. ജോഷുവ 1405 ത്രൂ 1385, ജഡ്ജസ് 1043, രൂത്ത് 1030 ത്രൂ 1010, സോങ് ഓഫ് സോങ്സ് 971 ത്രൂ 965 ബി സി, പ്രോവേർബ്സ് 971 ത്രൂ 686 ബി സി, എക്ലീസിയാസ്റ്റസ് 940 ത്രൂ 931 ബി സി, ഫസ്റ്റ് സാമുവൽ 931 ത്രൂ 722 ബി സി, സെക്കൻഡ് സാമുവൽ 931 ത്രൂ 722 ബി സി, ഒബദിയ 850 ത്രൂ 840 ബി സി, ജോയൽ 835 ത്രൂ 796 ബി സി, ജോന 775 ബി സി, ആമോസ് 750 ബി സി, ഹോസിയ 750 ത്രൂ 710 ബി സി, മൈക്ക 735 ത്രൂ 710 ബി സി, ഐസയ 700 ത്രൂ 681 ബി സി, നഹൂം 650 ബി സി, സഫനയ 635 ത്രൂ 625 ബി സി, ഹബക്കൂക്ക് 615 ത്രൂ 605 ബി സി, എസക്കിയൽ 590 ത്രൂ 570 ബി സി, ലാമെന്റേഷൻസ് 586 ബി സി, ജെറമായ 586 ത്രൂ 570 ബി സി, ഫസ്റ്റ് കിങ്സ് 561 ത്രൂ 538 ബി സി, സെക്കൻഡ് കിങ്സ് സെയിം 561 ത്രൂ 538 ബി സി, ജൂഡിത്ത് 538 ബി സി ത്രൂ AD 70. ജൂഡിത്ത് എഴുതപ്പെട്ടത് അൺസേർട്ടൺ ആണ് എങ്കിലും ഈ ഒരു ഏകദേശം 600 വർഷങ്ങൾക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും എഴുതപ്പെട്ടതെന്ന് വിചാരിക്കും. ഡാനിയൽ 536 ത്രൂ 530 ബി സി, ഹഗായ് 520 ബി സി, ബാറൂഖ് 500 ത്രൂ 100 ബി സി, 400 വർഷങ്ങൾക്കിടയിൽ എപ്പോഴുമാണ് ബാറൂഖ് എഴുതപ്പെട്ടത്. സെഖറായ 480 ത്രൂ 470 ബി സി, എസ്ര 457 ത്രൂ 444 ബി സി, ഫസ്റ്റ് ക്രോണിക്കിൾസ് 450 ത്രൂ 430 ബി സി, സെക്കൻഡ് ക്രോണിക്കിൾസ് 450 ത്രൂ 430 ബി സി, എസ്തേർ 450 ത്രൂ 331 ബി സി, മാലാഖി 433 ത്രൂ 424 ബി സി, നെഹമായ 424 ത്രൂ 400 ബി സി, സൂസന്ന 400 ബി സി ത്രൂ AD 70, സാംസ് 151 400 ബി സി ത്രൂ AD 100, ലെറ്റർ ഓഫ് ജെറമായ 307 ത്രൂ 317 ബി സി, ടോബിത് 225 ത്രൂ 175 ബി സി, ബെൻ സൈറ ഓർ സിറാഖ് 200 ത്രൂ 175 ബി സി, ബേൽ ആൻഡ് ഡ്രാഗൺ 200 ത്രൂ 100 ബി സി, ഗ്രീക്ക് എസ്തേർ 200 ത്രൂ 1 ബി സി, പ്രെയർ ഓഫ് അസറിയ 200 ത്രൂ 1 ബി സി, ഫസ്റ്റ് മക്കാബീസ് 150 ത്രൂ 100 ബി സി, സെക്കൻഡ് മക്കാബീസ് 150 ത്രൂ 100 ബി സി, ഫസ്റ്റ് എസ്ഡ്രാസ് 100 ബി സി ത്രൂ AD 100, പ്രെയർ ഓഫ് മനശേ 100 ത്രൂ 1 ബി സി, ത്രീ മക്കാബീസ് 100 ത്രൂ 1 ബി സി, ഫോർ മക്കാബീസ് 100 ത്രൂ 1 ബി സി, വിസ്ഡം 50 ത്രൂ 20 ബി സി, സെക്കൻഡ് എസ്ഡ്രാസ് AD 100 ത്രൂ 200. ഇതാണ് ഏകദേശം ഒരു ടൈം ലൈൻ ഇതിന്റെ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഈ സെപ്റ്റുജന്റ് എന്ന് പറയുന്ന പുസ്തകം, ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് പറഞ്ഞതാണ്, ഈ ഹീബ്രു പുസ്തകങ്ങളിൽ നിന്ന്, ഹീബ്രുവിൽ നിന്ന്, എബ്രായയിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്ത സെപ്റ്റുജന്റ്, അത് ഏകദേശം ബി സി 300സിലാണ് എഴുതപ്പെട്ടത്. ശീമോന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഈ ബി സി 300ലാണ് എഴുതപ്പെട്ടത്. ആ ബി സി 300ൽ അത് എഴുതപ്പെട്ടു. അത് ഗ്രീക്കിലേക്ക് പഴയ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചു വന്നു. ഞാനിപ്പോ പറഞ്ഞ ഈ ടൈം ലൈനിനകത്ത് നമ്മുടെ ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലുള്ള പുസ്തകങ്ങളെല്ലാം ഈ 300ന് ശേഷം വന്ന പുസ്തകങ്ങൾ, ഇപ്പം ലെറ്റർ ഓഫ് ജെറമയ, തോബിത്, ബെൻസൈഡ, ബേൽ ആൻഡ് ഡ്രാഗൺ, ഗ്രീക്ക് എസ്തേർ, പ്രയർ ഓഫ് അസറിയ, ഫസ്റ്റ് മക്കാബീസ്, സെക്കൻഡ് മക്കാബീസ്, എസ്ഡ്രാസ്, പ്രയർ ഓഫ് മനശ്ശേ, തേർഡ് മക്കാബീസ്, ഫോർത്ത് മക്കാബീസ്, വിസ്ഡം, സെക്കൻഡ് എസ്ഡ്രാസ്, ഇതെല്ലാം എഴുതപ്പെട്ടത് ഈ 300 BC ശേഷമാണ്. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ സെപ്റ്റുജന്റ് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു പഴയ നിയമ ഗ്രന്ഥം. യേശുക്രിസ്തു ഒക്കെ സെപ്റ്റുജന്റിൽ നിന്നാണ് എടുത്ത് ഉദ്ധരിച്ചത്. അങ്ങനെ ഗ്രീക്ക് പ്രബലമായപ്പോൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. അവരുടെയില് ഗ്രീക്ക് ബൈബിൾ സെപ്റ്റുജന്റ് ഉണ്ട്. പിന്നീട് ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യഹൂദന്മാരും ക്രിസ്ത്യാനികളും തമ്മില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം യഹൂദന്മാർ ഒരു രീതിയിലും ക്രിസ്ത്യാനികളെ അംഗീകരിക്കുകയില്ല, യേശു ക്രിസ്തുവിനെ മെസ്സീഹായിട്ട് അവരെ അംഗീകരിക്കത്തില്ല. അപ്പൊ അവരുടെ മതഗ്രന്ഥമായിരിക്കുന്ന തോറായിൽ നിന്നും അല്ലെങ്കിൽ സെപ്റ്റുജന്റിൽ നിന്നും ഒക്കെ ഇവരെടുക്കുകയും അത് എല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തിയായി എന്ന് പറയുകയും, അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. ഞാൻ ഈ പറയുന്ന നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് ആ സമയത്ത് എഴുതപ്പെട്ടിട്ടില്ല. ആ സമയത്ത് പിന്നീട് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ AD 40-50 മുതൽ താഴോട്ടാണല്ലോ എഴുതപ്പെടുന്നത്. 60-നോടൊക്കെ അനുബന്ധിച്ചാണ് എഴുതപ്പെടുന്നത്. അതിന്റെ ടൈം ലൈൻ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് ന്യൂ ടെസ്റ്റമെന്റ് കാനൻ പഠിക്കുമ്പോൾ പഠിക്കാം. അങ്ങനെ വന്നപ്പോൾ ഈ യഹൂദന്മാര് ഒരു പ്രധാനപ്പെട്ട കൗൺസിൽ കൂടി, അവർ ഈ പഴയ നിയമ പുസ്തകങ്ങളെല്ലാം കൂടി ഒന്ന് ഒന്ന് കാനനൈസ് ചെയ്തു. ആ കാര്യം ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൗൺസിൽ ഓഫ് ജാംനിയ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ജാംനിയ കൗൺസിൽ AD 90 അത് കൂടിയത്. AD 90 കർത്താവിനും ഏകദേശം 85 ഇപ്പുറം, AD 90 യഹൂദ പണ്ഡിതന്മാരായ ഒരു കൂട്ടം റാവിമാര് യെരുശലേമിന് പടിഞ്ഞാറുള്ള ജാംനിയ എന്ന സ്ഥലത്ത് ഒന്നിച്ചു കൂടുകയും ഏതെല്ലാം പുസ്തകങ്ങളാണ് പഴയ നിയമ ബൈബിളിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്നും ഏതെല്ലാമാണ് ഒഴിവാക്കേണ്ടതെന്നും ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തു. വലിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അവര് 39 പുസ്തകങ്ങൾ അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ ഓൾഡ് ടെസ്റ്റമെന്റില് 39 വരാനായിട്ടുണ്ടായ ഒരു സാഹചര്യം. അതായത് ജാംനിയ കൗൺസിലിൽ യഹൂദന്മാരാണ് ഈ 39 പുസ്തകങ്ങള്, അത് സെപ്റ്റുജന്റിന്റെയും കൂടി ചൂട് പിടിച്ചുകൊണ്ടാണ്, ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഓഫ് ഹീബ്രു ബൈബിൾ അതിന്റെയും കൂടി ചൂട് പിടിച്ചുകൊണ്ടാണ് അവർ 39 പുസ്തകങ്ങൾ മതി എന്ന് തീരുമാനിച്ചത്. ജാമിയ കൗൺസിലില്ല തീരുമാനിച്ചത്. പിന്നീട് നമ്മുടെ പ്രൊട്ടസ്റ്റന്റുകാർ വന്ന സമയത്ത്, പ്രൊട്ടസ്റ്റാന്റിസം ഡെവലപ്പ് ചെയ്ത സമയത്ത് അവര് സത്യത്തിൽ സ്വീകരിച്ച പുസ്തകം എന്ന് പറയുന്നത് ഈ 39 പഴയ നിയമ പുസ്തകങ്ങളും പിന്നീട് ക്യാനനൈസ് ചെയ്യപ്പെട്ട 27 പുതിയ നിയമ പുസ്തകങ്ങളുമാണ്. അങ്ങനെയാണ് ഈ നമ്മുടെ ഈ കിട്ടിയ സത്യവേദ പുസ്തകം ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ 66 പുസ്തകങ്ങളായിട്ട് വരാനുണ്ടായ സാഹചര്യം. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. AD 90 ജാംനിയ എന്ന സ്ഥലത്ത് യഹൂദന്മാരെല്ലാരും കൂടെ കൂടി അവരുടെ ഒരു ക്യാനൻ ഉണ്ടാക്കി. അതാണ് ഈ 39. അതിന്റെ ചുവട് എന്ന് പറയുന്നത്, അതിന്റെ ബേസിക് എന്ന് പറയുന്നത് ഈ സെപ്റ്റുജന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ സെപ്റ്റുജന്റിനെ ബേസ് ചെയ്തുകൊണ്ട് BC 300 ശേഷമുള്ള പുസ്തകങ്ങളൊന്നും അവർ അംഗീകരിച്ചില്ല. ടൈം ലൈൻ അതുകൊണ്ട് ഞാൻ ചില മെനക്കെട്ട് ടൈം ലൈൻ വായിച്ചതിന്റെ കാര്യം അതാ. BC 300 ശേഷം ഏകദേശം, ഞാൻ ഏകദേശ കാൽക്കുലേഷനാണ്, കൃത്യം ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്, ഏകദേശം കാൽക്കുലേഷനായി പറയുന്നു. അപ്പോ BC 300 ശേഷമുള്ള ഈ ബുക്കുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ യിരെമ്യാവിന്റെ ലേഖനം, തോബിത്, സൈറാക്ക്, ബേലാൻ ഡ്രൈഗൺ, ഗ്രീക്ക് എസ്തേറ, പ്രയർ ഓഫ് അസറിയ, ഫസ്റ്റ് മക്കാബി, സെക്കൻഡ് മക്കാബി, തേർഡ് മക്കാബി, എസ്ട്രാസ്, പ്രയർ ഓഫ് മനശ്ശേ, വിസ്ഡം, ഇതെല്ലാം അതിന് ശേഷം എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. അപ്പൊ ഈ ജാമിയ കൗൺസിൽ കൂടിയപ്പം അവരതൊന്നും അംഗീകരിച്ചില്ല, അങ്ങനെ ക്രോഡീകരിക്കാഞ്ഞതുകൊണ്ടാണ് ഈ പഴയ നിയമ പുസ്തകം 39 ഇത്രയും. പിന്നീട് അത് സാധാരണ പ്രാദേശിക ഭാഷ, അത് വിവർത്തനം പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം, ട്രാൻസ്ലേഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കാം. പ്രാദേശിക ഇൻഡിജിനൈസേഷൻ ഉണ്ടായ സമയത്ത്, പ്രാദേശിക വൽക്കരണം ഉണ്ടായ സമയത്ത്, പ്രൊട്ടസ്റ്റാന്റിസം ഉണ്ടായി കഴിഞ്ഞപ്പോഴേ അവർ പ്രാദേശിക ഭാഷയിലേക്കൊക്കെ വിവർത്തനം ചെയ്യുകയും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ബൈബിൾ എടുത്ത് ഇംഗ്ലീഷ് എസ്പെഷ്യലി ഇംഗ്ലീഷിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു വലിയ പരിമിതിയാണ് ഈ 39 ബുക്സ് ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വേദപുസ്തകം അതിന്റെ ഒരു 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 ഡെവലപ്മെന്റിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി വീണ്ടും ഈ പഴയ നിയമ ഇത്രയും പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് പഴയ നിയമ ബൈബിളിന്റെ ഡെവലപ്മെന്റിലേക്ക് തന്നെ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ക്യാനൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഞാൻ പറഞ്ഞ ടൈം ലൈനിൽ ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഘടകങ്ങളായിട്ടോ ചുരുളുകളായിട്ടോ ഒക്കെ എഴുതപ്പെട്ട് വന്ന, ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ 1000 വർഷങ്ങൾ കൊണ്ടുണ്ടായ സംഭവങ്ങളും എഴുത്തുകളും ഒക്കെ ക്രോഡീകരിക്കപ്പെട്ടാണ് ഒരു പുസ്തകമൊക്കെ ആയിട്ട് വരുന്നത്. അതെല്ലാം കൂടി ചേർത്ത് ഇപ്പൊ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിന് പഠനത്തിന്റെ ഒരു വലിയ പരിമിതിയാണ്. നമുക്ക് കൃത്യമായിട്ടൊരു സമയമൊന്നും പറയാൻ പറ്റത്തില്ല. 10,000 വർഷങ്ങൾ കൊണ്ടുണ്ടായ കാര്യങ്ങളും എഴുതപ്പെട്ട പുസ്തകങ്ങളും ഒക്കെ പിന്നീട് അധ്യായങ്ങളും വാക്യങ്ങളും എല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അല്ലെ, പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഒരുപോലെ വരുന്നു. അങ്ങനെ അത് സങ്കീർത്തനത്തിലേക്ക് അല്ലെങ്കിൽ വിസ്ഡം ലിറ്ററേച്ചറിലേക്കൊക്കെ അങ്ങനെ മാറ്റപ്പെട്ടതൊക്കെ പിന്നീടാണ്, വളരെ വളരെ താമസിച്ചാണ്. അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കുക. പിന്നീട് യഹൂദന്മാരുടെ ഉപയോഗിച്ചിരുന്ന ബൈബിളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. അവരുടെ തനാക്ക് ബൈബിൾ എന്ന് പറയാം, ആദ്യത്തെ തനാക്ക് TANAKH. ഇത് നിങ്ങളൊന്ന് പഠിക്കണം, ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദ്യമൊക്കെ ഉണ്ടാകാം. തനാക്ക് ബൈബിൾ എന്ന് പറയും. ആദിമകാലത്ത് യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന ബൈബിളില് പഴയ നിയമം മാത്രമാണ് ഉൾപ്പെട്ടിരുന്നത്. യഹൂദന്മാരുടെ ഈ ബൈബിളിനെ ഹീബ്രു ബൈബിൾ എന്ന് പറയുന്നു. ഈ ഹീബ്രു ബൈബിളിനെ പ്രധാനമായിട്ടും തോറ നെബീം കെത്തുബീം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. അപ്പോ 3 പോർഷൻസ് ഉണ്ട് അതിന്. ഫസ്റ്റ് വൺ ഈസ് തോറ, സെക്കൻഡ് വൺ ഈസ് നെബീം, തേർഡ് വൺ ഈസ് കെത്തുബീം. ഈ തോറ എന്ന് പറഞ്ഞാല് അതിന്റെ പഞ്ചഗ്രന്ഥങ്ങളാണ്. നെബീം എന്ന് പറയുന്നത് നബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രൊഫറ്റ്സ് ആണ്. കെത്തുബീം എന്ന് പറയുന്ന റൈറ്റിംഗ്സ് എന്നിങ്ങനെയാണ്. അപ്പോൾ തോറ ലോസ് അല്ലെങ്കിൽ ടീച്ചിങ്സ്, നബിയും പ്രൊഫറ്റ്സ്, കെത്തുബീം റൈറ്റിങ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ, ഞാൻ വീണ്ടും ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ തോറായുടെ ടീയും നബീമിന്റെ എന്നും കെത്തുബീമിന്റെ കെയും TNK, അതിന്റെ കൂട്ടത്തിൽ ഓരോ വൗവൽസും കൂടി ഇട്ടാല് TANAKH, തനാഖ്. അതാണ് ഈ തനാഖ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ 1st century ജീവിച്ചിരുന്ന, ഇതെല്ലാം AD കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. AD ഉണ്ടായ 1st century ഉണ്ടായിരുന്ന ഫൈലോയും ജോസീഫസും ഒക്കെയാണ് അവര് പറയുന്നത് പഴയ നിയമത്തെ അക്കാലത്ത് ജനങ്ങളെ ദൈവീക ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചിരുന്നു എന്നാണ് ഈ ഫൈലോയും ജോസീഫ് 1st century ഇരുന്ന ഫൈലോയും ജോസീഫസും ഹിസ്റ്റോറിയൻസ് ആണ് അവര് പറയുന്നത്. ഈ തനാഖ് ബൈബിളിനെ അവര് ദൈവീക ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചിരുന്നു എന്നൊരു സപ്പോർട്ടിങ് എവിഡൻസ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. BC എഴുതപ്പെട്ട ഈ പുസ്തകങ്ങളെ AD ഫൈലോയും ജോസീഫസും ചരിത്രകാരന്മാർ പറയുന്നു അത് അവരുടെ ദൈവിക ഗ്രന്ഥമായി അംഗീകരിച്ചിരുന്നു എന്ന് അവരുടെ എഴുത്തുകളിൽ നമ്മൾ കാണും. ഇനി തോറ പുസ്തകങ്ങളിലേക്ക് പെട്ടെന്നൊന്ന് പോകാം. തോറ പുസ്തകങ്ങൾ പെന്റാറ്റുക്ക് ഞാൻ നമ്മൾ പറഞ്ഞു. ഹീബ്രൂസില് ഹീബ്രു ലാംഗ്വേജിൽ അതിന്റെ തോറ എന്നും ഗ്രീക്കില് പെന്റാറ്റുക്ക് എന്നും പറയും. അപ്പൊ അതുകൊണ്ടാണ് തോറ പെന്റാറ്റുക്ക് എന്ന് രണ്ടും പറഞ്ഞാലും ഹീബ്രുവും ഗ്രീക്ക് ഭാഷയുമാണ്. ഈ വാക്കിന് ദ ലോ എന്നും ടീച്ചിങ്സ് എന്നും ഒക്കെയാണ് അർത്ഥം. അതിന് ഉൽപ്പത്തി പുറപ്പാട് ലെവിയ സംഖ്യ ആവർത്തനം, അതാണ് തോറ വിഭാഗത്തിലെ പുസ്തകങ്ങൾ. മോശയാണ് ഈ 5 പുസ്തകങ്ങളും എഴുതപ്പെട്ടതെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അവസാന അധ്യായമെങ്കിലും മോശ എഴുതാനായിട്ട് സാധ്യതയില്ല, കാരണം മോശ മരിച്ചടക്കപ്പെട്ടതൊക്കെ ആ പുസ്തകത്തിലുണ്ട്. ആവർത്തന പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലുണ്ട്. അതുകൊണ്ട് മോശയുടെ മരണ വിവരങ്ങൾ മോശ തന്നെ എഴുതാനായിട്ട് സാധ്യതയില്ലല്ലോ. അത് പിന്നീട് ആരെങ്കിലും കൂട്ടിച്ചേർത്തായിരിക്കാം. ഒരുപക്ഷെ യോശുവായാണെന്നൊക്കെ അനുമാനിക്കപ്പെടുന്നതാണ് തോറായുടെ കാര്യം. പിന്നീട് നബീം എന്ന് പറഞ്ഞാൽ പ്രൊഫറ്റ്സ് ആണ്. ഹീബ്രു ബൈബിളിലെ സെക്കൻഡ് പാർട്ടാണ് നബീവ് എന്ന് പറയുന്നത്. അതിലെ ദീർഘദർശന പുസ്തകങ്ങൾ പ്രൊഫറ്റ്സ് ആണ്. ഈ പുസ്തകങ്ങളെ പ്രവാചക പുസ്തകങ്ങളെന്നും പറയുന്നു. അതിൽ തന്നെ ഫോർമർ പ്രൊഫറ്റ്സ് എന്നും ലാറ്റർ പ്രൊഫറ്റ്സ് എന്നും ഉണ്ട്. ആദ്യകാല പ്രവാചകന്മാരും പിൽക്കാല പ്രവാചകന്മാരുമുണ്ട്. അതിൽ യോശുവ, ന്യായാധിപന്മാർ, ഫസ്റ്റ് സാമുവൽ, സെക്കൻഡ് സാമുവൽ, ഫസ്റ്റ് കിങ്സ്, സെക്കൻഡ് കിങ്സ് എന്നീ ആറ് പുസ്തകങ്ങൾ സാധിക ഫോർമർ പ്രൊഫറ്റ്സ് ആണ്. ഫോർമർ പ്രൊഫറ്റ്സ് ആർ യോശുവ, ജഡ്ജസ്, ഫസ്റ്റ് സാമുവൽ, സെക്കൻഡ് സാമുവൽ, ഫസ്റ്റ് കിങ്സ്, സെക്കൻഡ് കിങ്സ് എന്നിവയാണ്. ഐസയ, ജെറമായ, എസക്കിയൽ, ഡാനിയൽ, ഏമസ്, ഹോസയ, ജോയൽ, ഒബദിയ, ജോന, മീക്ക, നഹൂം, ഹബക്കൂക്ക്, സഫന്യ, ഹഗായ്, സക്കറിയ, മലാഖി എന്നീ 16 ബുക്സ്, ഈ 16 പുസ്തകങ്ങൾ ലാറ്റർ പ്രൊഫറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ 22 പ്രൊഫറ്റിക് ബുക്കില് ആദ്യത്തെ 6 ഫോർമർ പ്രൊഫറ്റ്സ് ആണ്, ബാക്കിയുള്ള 16 ലാറ്റർ പ്രൊഫറ്റ്സ് ആണ്. അതിലെ ഈ ലാറ്റർ പ്രൊഫറ്റ്സിൽ തന്നെ മേജർ പ്രൊഫറ്റ്സും ഉണ്ട്, മൈനർ പ്രൊഫറ്റ്സും ഉണ്ട്. There are major prophets and minor prophets in latter prophets. അതില് വലിയ പ്രവാചകന്മാർ എന്ന് പറയുന്നത് ഐസയ, ജെറമായ, എസക്കിയൽ, ഡാനിയൽ എന്നിങ്ങനെ 4 വലിയ പ്രവാചകന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. ബാക്കിയുള്ള 12 ചെറിയ പ്രവാചകന്മാരുമാണ്. അതിനെ 12 പുസ്തകങ്ങൾ എന്ന പേരിലും ഈ മൈനർ പ്രൊഫറ്റ്സ് അറിയപ്പെടുന്നുണ്ട്. ബുക്ക് ഓഫ് ദി 12 എന്നുള്ള പേരിലും ഓൾഡ് ടെസ്റ്റമെന്റിന്റെ കാര്യം 12 എന്ന് കേൾക്കുമ്പോൾ പുതിയ നിയമമായിട്ട് ചിന്തിക്കരുത്. പഴയ നിയമത്തിലെ ഈ ചെറിയ പ്രവാചകന്മാരുമുണ്ട്. ഇപ്പോ പ്രൊഫറ്റിക് ബുക്സില് 22 ബുക്സ് ആർ ദെയർ. അതിനകത്ത് ഫോർമർ പ്രൊഫറ്റ്സ് ഉണ്ട്, ലാറ്റർ പ്രൊഫറ്റ്സ് ഉണ്ട്. ലാറ്റർ പ്രൊഫറ്റ്സിലെ മേജർ പ്രൊഫറ്റ്സും മൈനർ പ്രൊഫറ്റ്സും ഉണ്ട്. ഇനിയും അടുത്ത ലിഖിതങ്ങൾ എന്ന് പറയുന്നത് കെത്തുബീമാണ്. കെത്തുബീമില് 3 വിഭാഗമാണ്. കെത്തുബീം എന്ന വാക്കിന് ലിഖിതങ്ങൾ എന്നർത്ഥമാണ്. ഇതിനെ എഴുത്തുകൾ എന്നും വിളിക്കുന്നു. കെത്തുബീം പുസ്തകങ്ങളെ കാവ്യ ഗ്രന്ഥങ്ങൾ, വിജ്ഞാന ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വിശദമായിട്ട് പഠിക്കണമെന്നില്ല, മനസ്സിലാക്കിയിരുന്നാൽ മതി. ജോബ്, സാംസ്, സോങ് ഓഫ് സോങ്സ്, ലാമെന്റേഷൻസ് എന്നിവയാണ് പോയറ്റിക് ബുക്സ് എന്ന് പറയുന്നത്. ജോബ്, സാംസ്, ലാമെന്റേഷൻസ്, സോങ് ഓഫ് സോങ്സ്. അതുകൂടാതെ വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, പ്രോവേർബ്സ് ആൻഡ് എക്ലീസിയാസ്റ്റസ് അങ്ങനെയാണ് വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പിന്നീട് ഹിസ്റ്റോറിക് ബുക്സ് ഉണ്ട്. ഹിസ്റ്റോറിക് ബുക്സ് എസ്ര, നെഹമിയ, എസ്തർ, രൂത്ത്, ഫസ്റ്റ് ക്രോണിക്കിൾസ്, സെക്കൻഡ് ക്രോണിക്കിൾസ് എന്നിവയുമാണ്. ഇത് 12 പുസ്തകങ്ങളാണ് കെത്തുബീം വിഭാഗത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നത്. ഞാനിത് ഇവര് ജാമിയ കൗൺസിലിൽ ഇവർ 39 പുസ്തകങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പൊ സംസാരിച്ചത്. 39 പുസ്തകങ്ങളെ ആണ് നമ്മള് ഈ തനാഖ് എന്ന് പറയുന്ന പുസ്തകങ്ങളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. അതിൽ 5 പുസ്തകങ്ങള് തോറായാണ്, 22 പുസ്തകങ്ങള് നബീംസ് ആണ്, ബാക്കിയുള്ള പുസ്തകങ്ങള് റൈറ്റിംഗ്സ് ആണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ എങ്ങനെയാണ് ഈ ബൈബിള് എഴുതപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി, അതെങ്ങനെയാണ് അക്ഷരങ്ങളായിട്ട് രൂപപ്പെട്ടത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. അതിന്റെ ചെറിയ ചില കാര്യങ്ങൾ ഇത് വെറുതെ നിങ്ങൾ കേട്ടാൽ മതി, ഇത് പരീക്ഷയ്ക്കൊന്നും വരുത്തുന്നില്ല. ആൻഡി, കാൻ യു പ്ലീസ് റീഡ് അഗൈൻ എക്സോഡസ് ചാപ്റ്റർ നമ്പർ 31 വേഴ്സ് നമ്പർ 18. പുറപ്പാട് 31:18.
അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളായ സാക്ഷ്യപലക രണ്ടും അവന്റെ പക്കൽ കൊടുത്തു.
മതി, ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളായ സാക്ഷ്യപലകൾ രണ്ടും മോശയുടെ പക്കൽ കൊടുത്തു. അപ്പൊ ഇത് എഴുതപ്പെട്ടു എന്ന് പറയുമ്പം ആദ്യം എഴുതിയത് ആര് തന്നെയാ? ദൈവം നമ്പുരാൻ തന്നെയാണ് എന്നുള്ളത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും അടിസ്ഥാനപരമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. Can you please read Isaiah chapter number 34 verse number 16 Isaiah 34:16
യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്ര അവയെ കൂട്ടി വരുത്തിയത്.
പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്ര അവയെ കൂട്ടി യോജിപ്പിച്ച. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് കൂട്ടി യോജിപ്പിച്ച ഈ പുസ്തകത്തിന്റെ അക്ഷരങ്ങളിലേക്കുള്ള മാറ്റം എന്ന് പറയുമ്പോൾ അതിനു മുൻപേ ഇത് വാമൊഴിയായി രണ്ട് ട്രഡീഷൻ ഉണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഓറൽ ട്രഡീഷൻ ആൻഡ് റിട്ടൺ ട്രഡീഷൻ. അപ്പൊ അക്ഷര സമ്പ്രദായം ഒന്നും നിലവില്ലാതിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അത് പ്രത്യേകിച്ച് ചില ചിത്രങ്ങളോ അല്ലെങ്കിൽ വരകളോ ഒക്കെ ആയിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. പിന്നീടാണ് ഈ അക്ഷരങ്ങളൊക്കെ ഉണ്ടായത്. എഴുതുവാൻ കടലാസോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് കളിമൺ പലകകളിലും ക്ലേ ടാബ്ലറ്റ്സ് പൊട്ടിയ പാത്രകഷ്ണങ്ങളിലും ഒക്കെ വരയായിട്ട് എഴുതി വെച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു, പെട്ടെന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുന്നു. ഇത് എഴുതപ്പെട്ടത് ക്ലേ ടാബ്ലറ്റ്സിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. BC 2100 ബാബിലോണിലെ മെസപ്പൊട്ടേമിയ അല്ലെങ്കിൽ ഇന്ന് ബൈബിൾ സംഭവങ്ങൾ നടന്ന ഇടത്ത് കളിമൺ പലകളിൽ എഴുതുന്ന സമ്പ്രദായം ആദ്യം അവിടെയാണ്. ആദ്യത്തെ സിവിലൈസേഷൻ അതാണ്, മെസപ്പൊട്ടേമിയനാണ്. ഇൻഡസ് വാലിയൊക്കെ അതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ഈ ക്ലേ ടാബ്ലറ്റ്സിൽ എഴുതി വരകളായിട്ടോ കുറികളായിട്ടോ ഒക്കെ വെക്കുന്ന കളിമൺ പലകകൾ അല്ലെങ്കിൽ അന്നത്തെ ചിത്ര സംവിധാനം, അതിനൊരു ഉദാഹരണം പറഞ്ഞാല് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാ എന്തുകൊണ്ടാണ് അഹ്റോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്ന്. കാരണം ഏൻഷ്യൻ ഹീബ്രു ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് പാലിയോ ഹീബ്രു ആണ്. ആ സമയത്ത് അത് അങ്ങനെ ചിത്രങ്ങളായിരുന്നു. അതിനകത്ത് ഓലസ് എന്നുള്ള വാക്കിന് പകരം കാളയുടെ തലയായിരുന്നു വരച്ചു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഏർലി സെമിറ്റിക് ആയിട്ടാണ് ഹീബ്രു ഉണ്ടായിരുന്നത്. അന്ന് ചിത്രങ്ങളായിരുന്നു, പിക്ചോഗ്രാഫ് ആയിരുന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകാൻ. അങ്ങനെയാണല്ലോ മലയാളത്തിന്റെ ഒക്കെ മൊട്ടെഴുത്തും കോലെഴുത്തും ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കാണുകയും ഇന്നത്തെ ഡെവലപ്മെന്റിലേക്ക് വന്ന ഇതിനേക്കാൾ മുമ്പിൽ എത്രയോ മാറ്റങ്ങൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഓരോ ഭാഷയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അതില് ലോകത്തിലെ ആദ്യത്തെ ഭാഷയായ ഹീബ്രുവിനും ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് കളിമൺ പല ക്ലേ ടാബ്ലറ്റ്സ് പിന്നീടാണ് കോഡക്സ് പാപ്പിറസ് കൈയെഴുത്ത് പ്രതികൾ എന്ന് പറയുന്നത്. അത് AD 2nd ആയപ്പോഴത്തേനാണ് പാപ്പിറസ് എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പേ തോൽച്ചുരുളുകളിലായിട്ടാണ് അത് എഴുതപ്പെട്ടിരുന്നത്. പിന്നീട് നമുക്ക് കുമ്രാൻ ചുരുളുകളിൽ ഈ വേദപുസ്തകത്തിന്റെ ചില കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. കുമ്രാൻ സ്ക്രോൾസ് അല്ലെങ്കിൽ ഡെഡ് സീ സ്ക്രോൾസ് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് AD 1st അതൊന്ന് നടന്ന അന്ന് എഴുതപ്പെട്ട കൈയെഴുത്തു കൃതികൾ. ഇതെല്ലാം പിന്നീടുണ്ടായ ട്രാൻസ്ലേഷൻസിന്റെ ചുരുളുകളാണ്. അത് ആദ്യം എഴുതപ്പെട്ട ഒന്നും അല്ല, പിന്നീട് ഓറൽ ട്രഡീഷൻ ആയിട്ട് നിലനിന്ന് എഴുതപ്പെട്ടതിൽ പിന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടോ ഒക്കെ എഴുതപ്പെട്ട് പകർത്തി എഴുതി 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 വന്നതിന്റെ ചുരുളുകളാണ് ഈ കുമ്രാൻ ചുരുളുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ അതിപുരാതന കൈയെഴുത്ത് പ്രതികളൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
അതിൽ പ്രധാനപ്പെട്ടതാണ് ഖുംറാൻ ഗുഹയിൽ നിന്ന് കിട്ടിയത്. അത് എഴുതപ്പെട്ടത് ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ ആയിരിക്കാം, പക്ഷെ നമുക്ക് ലഭിക്കുന്നത് 1947 മാത്രമാണ് ഖുംറാൻ ഗുഹയിൽ നിന്ന് അത് കിട്ടിയത്. അതിനെ ഡെഡ് സീ സ്ക്രോൾസ് എന്നും പറയുന്നു. അതിൽ 15 വയസ്സിനടുത്ത് പ്രായം വരുന്ന മുഹമ്മദ് എൽഹാമദ് അഹമ്മദ് മുഹമ്മദ് എന്നിങ്ങനെ പേരുകളുള്ള രണ്ട് ഇടയ ബാലന്മാർ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് ഗുഹയിൽ നിന്നും കളിമൺ തണികളിൽ അടച്ച കയ്യെഴുത്ത് പ്രതികളും ചുരുളുകളും കിട്ടിയത്. ഏകദേശം 71 മുതൽ 72 വരെ മീറ്റർ നീളമുള്ളതായിരുന്നു ഈ ചുരുള്. AD 70 റോമൻ ആക്രമണം പോലെ ഏതെങ്കിലും ആവൽഘട്ടത്തിലായിരിക്കാം അവര് അത് കൽപ്പനയിലാക്കി മറച്ചു വെച്ചത്. BC 1-2 ശതകങ്ങളില് ഖുംറാൻ ഗുഹകൾക്ക് സമീപം താമസം ഉറപ്പിച്ചിരുന്ന എസീൻസ് എരിവുകാരെന്ന് പറയുന്ന വേദപുസ്തകത്തിൽ പറയുന്ന എസീൻസ് അവരെ സന്യാസിമാരാണ്. ആ സന്യാസിമാരെ പിൻതലമുറയ്ക്ക് വേണ്ടി കൽഭരണകളിൽ അടച്ച് കുഴിച്ചിട്ടിരുന്ന ചുരുളുകളാണിവയെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതുവരെ കണ്ടുകെട്ടിയ മറ്റ് പുരാതന കയ്യെഴുത്ത് പ്രതികളും ഈ പ്രതികളും ഒന്നു തന്നെ ആയതുകൊണ്ട് ബൈബിളിന്റെ വിശ്വാസ്യതയ്ക്ക് കൂടുതൽ തിളക്കമേറിയതൊക്കെ ഈ 1947 സംഭവിച്ച കാര്യങ്ങളാണ്. ആദ്യ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഉണ്ടായിരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളും കയ്യെഴുത്ത് പ്രതികൾ പണ്ടത്തെ കയ്യെഴുത്ത് പ്രതികൾ തന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കിട്ടിയതും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ പലപ്പോഴും ഈ കോഡക്സുകൾ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ജസ്റ്റ് കേട്ടാൽ മതി, ഇതൊന്നും കുറിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും പരീക്ഷയ്ക്ക് വരികയോ ഒന്നും ചെയ്യുന്നതല്ല. ഇങ്ങനെയുള്ള കയ്യെഴുത്ത് പ്രതികളുടെ ചില പേരുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കോഡക്സ് സിനൈറ്റിക്കസ്, കോഡക്സ് അലക്സാന്ദ്രിയാസ്, കോഡക്സ് വത്തിക്കാനസ്, കോഡക്സ് ബിസൈസ്, കോഡക്സ് എഫ്രൈം, കോഡക്സ് വാഷിങ്ടൺ, കോഡക്സ് ചെസ്റ്റർ ബി ടി പാപ്പിറി, പീറ്റേഴ്സ്ബർഗ് കോഡക്സ്, ലണ്ടൻ കോഡക്സ്, ലെനിൻഗ്രാഡ് കോഡക്സ്, കെയ്റോ കോഡക്സ്, റോഷ്ലിൻ കോഡക്സ്, എർഫർട്ട് കോഡക്സ്, അലേപ്പോ കോഡക്സ്, കോഡക്സ് ജിഗാസ്, കോഡക്സ് മുറാബാബ്, കോഡക്സ് അമിയാറ്റിനസ് തുടങ്ങി ധാരാളം കയ്യെഴുത്ത് പ്രതികൾ വേദപുസ്തകത്തിൻ്റെതായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യം ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും പുതിയ നിയമ കാനോനെ പറ്റിയും പിന്നീട് വേദപുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇതെല്ലാം ഈ 1-2 ക്ലാസ്സുകൾ അല്പം ബോറിംഗ് ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് കഴിവതും കുഴപ്പമില്ലാതെ പറഞ്ഞു തരാൻ, വലിയൊരു കാര്യമാണത് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. അതിനകത്ത് കഥകളോ ഉപമാനങ്ങളോ ഒന്നും പറയാനായിട്ട് നമുക്ക് അവസരമില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. അടുത്ത ഒരു ക്ലാസ്സും കൂടി ഏകദേശം ഈ രീതിയിൽ തന്നെ പോകും. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ കാര്യം ചെറിയ രീതിയിൽ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുവാണ്. അതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം കുറയുമ്പം അത് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കും. നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. പ്രധാന കാര്യത്തിലേക്ക് നമ്മൾ വരാനായിട്ട് പോവുകയാണ്. അടുത്ത ക്ലാസ്സും കൂടി നമ്മുടെ തിരുവചനം ഭാഷാന്തരം ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്കും ചിന്തകളിലേക്കും നമ്മൾ വരികയും വേദോത്സവത്തിന് സഭയിലുള്ള സ്ഥാനത്തെ പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ സമയം അവസാനിച്ചതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.
അടുത്ത ആഴ്ച നമുക്ക് പതിവ് പോലെ ബുധനും വ്യാഴവും ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇന്ന് ബൈബിൾ വേർഡ്സ് വായിച്ച് നമ്മളെ അസിസ്റ്റ് ചെയ്തത് സാറ ജോൺ, സെന്റ് തോമസ് ചർച്ച്, ലോസ് ആഞ്ചലസിൽ നിന്നാണ്, വെസ്റ്റ് റീജിയനിൽ നിന്നാണ് ആൻഡി ഉള്ളത്. അപ്പം ആൻഡിയോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും ഇല്ല.
ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള തിരുനാമത്തിൽ ഞങ്ങൾ നീ കാത്തുകൊണ്ടാണ് ശ്രീഭായം കാഴ്ചവെച്ചുകൊണ്ടാണ് ദൈവമായ ഭർത്താവ് നേരം കാലമൊക്കെ എല്ലാ സമയത്ത് നിർണ്ണയിക്കും.
നിന്റെ ദൈവത്തിന് ചെറിയ കഴിഞ്ഞ മറച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങൾ എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾക്ക് റഫറൻസിനായിട്ട് പ്രത്യാശാകരണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം റെഫർ ചെയ്യാവുന്നതാണ്. ദിവ്യബോധനത്തിന്റെ പ്രത്യാശാകരണങ്ങൾ, അതിന്റെ ഒരു കോപ്പി എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഓൾഡ് ടെസ്റ്റമെന്റ് കാനനൈസേഷനെ പറ്റി മലയാളത്തിലുള്ളത്, മലയാളത്തിലെ ഇംഗ്ലീഷ് അതിന്റെ വേർഷൻസ് ലഭ്യമാണ്. റൈസ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലും പ്രത്യാശാകരണങ്ങൾ എന്ന് മലയാളത്തിലും. താങ്ക് യു.